നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പുതിയ ആശയങ്ങൾ സ്വീകരിച്ച് വികസനത്തിന്റെ പാതയിൽ രാജ്യം മുന്നേറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമുഖ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സ്ഥിരമായി ദേശീയ പതാക ഉയർത്താനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയ വ്യവസ്ഥകളിൽ സർക്കാർ ഭേദഗതി വരുത്തി. 15-ാം കേരള നിയമസഭയുടെ 5-ാം സമ്മേളനത്തിന് നാളെ തുടക്കം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം മധ്യപ്രദേശിന്. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം രാത്രി 9-ന്. വാർത്തകൾ വിശദമായി. മാറ്റങ്ങളും പുതിയ ആശയങ്ങളും സ്വീകരിച്ചുകൊണ്ട് വികസനത്തിന്റെ പാതയിൽ രാജ്യം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം രാജ്യത്ത് 100 കടന്നതായും ഈ രംഗത്ത് യുവാക്കളുടെ പ്രയത്നം ശ്രദ്ധേയമാണെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
आज से कुछ साल पहले तक हमारे देश में स्पेस सेक्टर में स्टार्टअप के बारे में कोई सोचता तक नहीं था. आज इनकी संख्या 100 से भी ज्यादा है. ये सभी स्टार्टअप्स ऐसे ऐसे आइडिया पर काम कर रहे हैं जिनके बारे में पहले या तो सोचा ही नहीं जाता था या फिर प्राइवेट सेक्टर के लिए असंभव माना जाता था.
കായിക ലോകത്ത് ഇന്ത്യൻ കളിക്കാരുടെ ആധിപത്യം വർദ്ധിച്ചു വരികയാണെന്ന് ഈ രംഗത്ത് രാജ്യത്തുണ്ടായ നേട്ടങ്ങളെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ജലസംരക്ഷണം യഥാർത്ഥത്തിൽ ജീവസംരക്ഷണമാണെന്നും നമ്മുടെ പരിസരവും മലകളും നദികളും സമുദ്രങ്ങളും ശുദ്ധമായി നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തെറിയാനുള്ള ശ്രമമാണ് 1975 അടിയന്തരാവസ്ഥയിൽ നടന്നതെന്നും സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുമ്പോൾ അടിയന്തരാവസ്ഥയുടെ ഭയാനകമായ നാളുകളെ മറക്കരുതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി ടൂറിസം, പുരാവസ്തു തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടന്ന യോഗത്തിൽ അവലോകനം ചെയ്തു. എല്ലാ പ്രമുഖ ടൂറിസം, പുരാവസ്തു, സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സ്ഥിരം ദേശീയ പതാക ഉയർത്താനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാര മേഖലയിലേക്ക് യുവജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ടൂറിസം ക്ലബ്ബുകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീര പോരാട്ടം നടത്തിയതിനെ തുടർന്ന് 1809 പരസ്യമായി തൂക്കിലേറ്റപ്പെട്ട ധീര ദേശാഭിമാനി വൈക്കം പത്മനാഭപിള്ളയ്ക്ക് ജന്മദേശമായ വൈക്കത്ത് സ്മാരകം ഉയർന്നു. സ്വദേശി ജാഗരൺ മഞ്ചിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി പ്രതിമ അനാച്ഛാദനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻമാർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന്റെ വ്യവസ്ഥകളിൽ സർക്കാർ ഭേദഗതി വരുത്തി. അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖാന്തരമായിരിക്കും. വോട്ട് രേഖപ്പെടുത്തുന്ന അംഗം ബാലറ്റ് പേപ്പറിന്റെ പുറകുവശത്ത് പേരും ഒപ്പും രേഖപ്പെടുത്തേണ്ടതാണെന്നും ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. 15-ാം കേരള നിയമസഭയുടെ 5-ാം സമ്മേളനത്തിന് നാളെ തുടക്കം. ആകെ 23 ദിവസമാണ് സഭ സമ്മേളിക്കുക. ജൂലൈ 27 വരെയാണ് സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. 2022-23 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകൾ സഭ ചർച്ച ചെയ്യും. 13 ദിവസമാണ് ധനാഭ്യർത്ഥന ചർച്ചകൾക്കായി മാറ്റിവച്ചിട്ടുള്ളത്. സുസ്ഥിര ഉപജീവനവും ജൈവ വൈവിധ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഇന്ത്യ ഹൈറേഞ്ച് മൌണ്ടൻ ലാൻഡ്സ്കേപ്പ് പദ്ധതി അടിസ്ഥാനമാക്കി 2 ദിവസത്തെ അനുഭവ വിജ്ഞാന ശില്പശാല സംഘടിപ്പിക്കുന്നു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ തെക്കൻ പശ്ചിമഘട്ടത്തിലെ 5 നാടും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് UNDP പദ്ധതി നടപ്പാക്കുന്നത്. ഈ മാസം 29 രാവിലെ കോവളത്ത് വെള്ളാറിലുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ മന്ത്രി MV ഗോവിന്ദൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോ TN സീമ അധ്യക്ഷയാകും. 29 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കപ്പൽശാല നോർവേയിലെ ഒരു കമ്പനിക്ക് വേണ്ടി നിർമ്മിച്ച് കൈമാറിയ ലോകത്തെ 2-ാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തേതുമായ സ്വയം നിയന്ത്രിത ഇലക്ട്രിക് ബാർജുകൾ ഇന്ന് നോർവേയിലേക്ക് കയറ്റിയച്ചു. യാട്ട് സർവന്റ് എന്ന കൂറ്റൻ മദർഷിപ്പിൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് കപ്പലുകൾ കയറ്റി കൊണ്ടുപോകുന്നത് ആദ്യമായാണ്. നോർവേയിലെ മലനിരകൾക്കിടയിലുള്ള ഉൾക്കടലിലെ ചരക്കു നീക്കത്തിനാകും ഈ ബാർജുകൾ ഉപയോഗപ്പെടുത്തുക. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം മധ്യപ്രദേശിന്. 41 തവണ ചാമ്പ്യൻമാരായ മുംബൈയെ ഫൈനലിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചാണ് മധ്യപ്രദേശ് ചരിത്രത്തിലെ ആദ്യ രഞ്ജി കിരീടം കരസ്ഥമാക്കിയത്. രണ്ടാം ഇന്നിംഗ്സിൽ മുംബൈ ഉയർത്തിയ 108 റൺസിന്റെ വിജയലക്ഷ്യം 30 ഓവറിൽ മധ്യപ്രദേശ് മറികടക്കുകയായിരുന്നു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 9 അയർലൻഡിലെ ഡബ്ലിനിലാണ് മത്സരം. രണ്ടു മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ ഈ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ശരിയായ ഉത്തരം സി രാജഗോപാലാചാരി. ശരിയുത്തരം ആദ്യം അയച്ച വിജയി കണ്ണൂർ ജില്ലയിലെ ചുഴലിയിൽ നിന്ന് ശ്രീ ജോസ് ജോൺസൺ ആണ്. അഭിനന്ദനങ്ങൾ. ശ്രീ ജോസ് ജോൺസൺ ആകാശവാണി വാർത്തകളോട്.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസ് ജോൺസൺ, സെന്റ് ജോർജ് ഹൈസ്കൂൾ ചെമ്മന്തോട്ടിയിൽ 10 ക്ലാസ്സിൽ പഠിക്കുന്നു. ആസാദിക അമൃത് മഹോത്സവ് കിഴ്ച മത്സരത്തിന്റെ ഈ ആഴ്ചയിലെ വിജയമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ആകാശവാണിക്ക് പ്രത്യേകം നന്ദി.
ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കളോടും നന്ദി അറിയിക്കുന്നു. അടുത്ത ചോദ്യം വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 6:30 പ്രാദേശിക വാർത്തയിൽ നൽകുന്നതാണ്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സുപ്രീംകോടതി വിധിയിൽ സന്തോഷമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. സർക്കാർ കലാപം അടിച്ചമർത്താനാണ് ശ്രമിച്ചതെന്നും എന്നാൽ ചിലർ അപവാദ പ്രചരണങ്ങൾ നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. വളാഞ്ചേരിയിൽ 2010 കൊല്ലപ്പെട്ട താമിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ഓഫീസ് തകർത്ത സംഭവം ബിജെപിയെ ലക്ഷ്യം വച്ചുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മലപ്പുറം എടപ്പാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള വനിതാ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുന്നത് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ബിജെപിക്ക് വലിയ സ്വാധീനമുണ്ടാകും. ഈ അനുകൂല സാഹചര്യം ഇല്ലാതാക്കാനും സ്വർണ്ണക്കടത്ത് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടി SFIയെ മുൻനിർത്തി CPIM നടത്തിയ ആസൂത്രിത ശ്രമമാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ഓഫീസിന് നേരെയുണ്ടായ അക്രമ സംഭവം അത്യന്തം അപലപനീയമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണെന്നും ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ ഒറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുകയെന്നും കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിനിടെ വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. KSU നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയാണ് കേസെടുത്തത്. അന്യായമായി കൂട്ടം ചേരൽ, ലഹള, നാശനഷ്ടം വരുത്തിവെക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ടി സിദ്ദിഖ് MLA ഗൺമാന് സസ്പെൻഷൻ. കൽപ്പറ്റയിൽ SFI കോൺഗ്രസ് സംഘർഷത്തിനിടെ പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കുറ്റത്തിന് MLA സുരക്ഷാ ചുമതലയുള്ള സിവിൽ പോലീസ് ഓഫീസറെയാണ് സസ്പെൻഡ് ചെയ്തത്. ബഫർ സോൺ നിശ്ചയിക്കുമ്പോൾ ജനവാസ പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണമെന്ന് CPIM. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഫർ സോൺ 1 കിലോമീറ്റർ വരെ ആകാം എന്ന സമീപനം സ്വീകരിച്ചെങ്കിലും അത് പ്രായോഗികമല്ലെന്ന് കണ്ടെത്തി ജനവാസ കേന്ദ്രങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താനും ഇപ്പോഴുള്ള കോടതി വിധിയിൽ അപ്പീൽ നൽകാൻ തയ്യാറാകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യാന്തര ലഹരി കടത്ത് സംഘത്തിലെ മുഖ്യകണ്ണി കേരള പോലീസിന്റെ പിടിയിലായി. ഖാന സ്വദേശി ക്രിസ്ത്യൻ ഓഡോയെയാണ് ബംഗളൂരുവിൽ നിന്ന് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത്. കായംകുളത്ത് മയക്കുമരുന്നുമായി 11 പേർ പിടിയിൽ. ഇവരുടെ പക്കൽ നിന്ന് 16 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. മുംബൈ, ഗോവ എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ കേരളത്തിലേക്കാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് കോർപ്പറേഷനിൽ കെട്ടിട നമ്പർ അനുവദിച്ച ക്രമക്കേടിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിരമിച്ചവർ ഉൾപ്പെടെ 7 കോർപ്പറേഷൻ ജീവനക്കാരാണ് അറസ്റ്റിലായത്. കേസിൽ അന്വേഷണം തുടരുമെന്ന് ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ ആശയങ്ങൾ സ്വീകരിച്ച് വികസനത്തിന്റെ പാതയിൽ രാജ്യം മുന്നേറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമുഖ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സ്ഥിരമായി ദേശീയ പതാക ഉയർത്താനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയ വ്യവസ്ഥകളിൽ സർക്കാർ ഭേദഗതി വരുത്തി. 15th കേരള നിയമസഭയുടെ 5th സമ്മേളനത്തിന് നാളെ തുടക്കം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം മധ്യപ്രദേശിന്. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം രാത്രി 9. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.